പ്രൈസ് ലോർഡ്. പ്രസംഗശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും യേശുക്രിസ്തു എന്ന സ്വല്ലനാമത്തിൽ വീണ്ടും വന്ദനം ചെയ്യുന്നു. ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പ്രസംഗമെന്ത്, പ്രസംഗത്തിൻ്റെ വചനപ്രകാരമുള്ള നിർവചനം, എന്തുകൊണ്ട് പ്രസംഗിക്കണം, പിന്നീട് പ്രസംഗകൻ ആര്, പ്രസംഗൻ്റെ പ്രത്യേകതകൾ എന്ത്, സവിശേഷതകൾ എന്ത്, ഈ വിഷയങ്ങളാണല്ലോ നാം പഠിച്ചത്. ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ പ്രസംഗത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം വിശകലനം ചെയ്യുവാൻ പോകുന്നത്. ദ സോഴ്സ് ഓഫ് പ്രീച്ചിങ്, പ്രസംഗത്തിൻ്റെ ഉറവിടം, പ്രസംഗത്തിൻ്റെ ഉറവിടമേത്, പ്രസംഗം എവിടെ നിന്ന് വരുന്നു, അഥവാ പ്രസംഗം എവിടെ നിന്ന് വരയണം, എവിടെ നിന്ന് ഉത്ഭവിക്കണം, പ്രസംഗത്തിൻ്റെ സ്രോതസ്സ് ഏത്, ഈ പ്രധാന വിഷയമാണ് ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. ക്രിസ്ത്യൻ പ്രീച്ചിങ് അഥവാ ബിബ്ലിക്കൽ പ്രീച്ചിങ്, ക്രിസ്തീയ പ്രസംഗം അഥവാ വചനപ്രകാരമുള്ള പ്രസംഗം എന്നത് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നാം മുൻപ് പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറഞ്ഞാൽ, ഈസ് ഷെയറിങ് ഗോഡ്സ് മെസ്സേജ്. സോ ക്രിസ്ത്യൻ പ്രീച്ചിങ് ഓർ ബിബ്ലിക്കൽ പ്രീച്ചിങ് ഈസ് ഷെയറിങ് ഗോഡ്സ് മെസ്സേജ്. ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുക എന്നതാണ് ക്രിസ്തീയ പ്രസംഗം. മനുഷ്യന്റെ ആത്മീക ആവശ്യം സന്ധിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഥവാ നിയോഗിക്കപ്പെട്ട വ്യക്തി ദൈവത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്യുന്നതാണ് പ്രസംഗം. മനുഷ്യന്റെ ആവശ്യം എത്ര വലുതോ എത്ര ചെറുതോ ആയിരുന്നാലും ദൈവവചനത്തിന് പുറത്ത് ഈ പ്രശ്നങ്ങൾക്കൊന്നും ശരിയായ പരിഹാരമില്ല. അപ്പോൾ പ്രസംഗകൻ ദൈവത്തിനായി നിലകൊണ്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ്. എ പ്രീച്ചർ സ്റ്റാൻഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് ആൻഡ് സ്പീക്സ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി അവൻ നിലനിൽക്കുന്നു, ദൈവത്തിനായി സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സംസാരം, ദൈവം സംസാരിച്ചിരിക്കുന്നത് എവിടെ, ആ ഇടത്തിനാണ് വളരെ പ്രസക്തി ഉള്ളത്. അത് മറ്റൊരിടവുമല്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ മനുഷ്യനോടുള്ള ദൈവിക സന്ദേശം നാം പങ്കുവയ്ക്കുന്നു. ആ മനുഷ്യൻ്റെ പ്രശ്നം, ആവശ്യം എത്ര വലുതോ എത്ര ചെറുതോ ആണെങ്കിലും അതിൻ്റെ പരിഹാരം ഉള്ളത് ദൈവത്തിലൂടെയാണ്, അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വരുന്നതാണ്. അപ്പോൾ പ്രസംഗത്തിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗത്തിൻ്റെ ആധികാരിക ഉറവിടം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവിക സന്ദേശം വിളംബരം ചെയ്യുമ്പോൾ നാം അത് ലഭിക്കേണ്ടതിനായി മറ്റൊരിടത്തുമല്ല പോകേണ്ടത്, ഏറ്റവും പ്രധാനമായി ഒന്നാമതായി ആത്യന്തികമായി ദൈവത്തിൻ്റെ വചനത്തിലേക്കാണ് തിരിയേണ്ടത്. ഇതിനെ സംബന്ധിച്ച മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം ലളിതമായി ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്നാമതായി, ദ ബൈബിൾ ഈസ് ദ സോഴ്സ് ഓഫ് ബിബ്ലിക്കൽ പ്രീച്ചിങ്. ദ ബൈബിൾ ഈസ് ദ സോഴ്സ് ഓഫ് ബിബ്ലിക്കൽ പ്രീച്ചിങ്. ദൈവത്തിൻ്റെ വചനമാണ് ബിബ്ലിക്കൽ പ്രീച്ചിങ്ങിൻ്റെ, വചനപ്രകാരമുള്ള പ്രസംഗത്തിൻ്റെ സോഴ്സ് അഥവാ ഉത്ഭവ കേന്ദ്രം. നാം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് ദൈവം ഓൾറെഡി സംസാരിച്ചിരിക്കുന്ന സ്ഥലം അഥവാ ദൈവം ഓൾറെഡി വളരെ വ്യക്തമായി സംസാരിച്ചിരിക്കുന്ന ഇടം ഏത്, ആ സ്ഥലത്തേക്ക് നാം ദൈവത്തിൻ്റെ സന്ദേശം തേടി പോകണം. ദൈവത്തിൽ നിന്നുള്ള ആധികാരിക സന്ദേശത്തിന് വേണ്ടി നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക് പോകണം. സെർച്ച് ദ സ്ക്രിപ്ചർ ഫോർ ഓതൻറ്റിക് വേർഡ് ഫ്രം ഗാഡ്. യിരെമ്യാവിനോട് ദൈവം പറയുമ്പോൾ, എൻ്റെ വചനം ഞാൻ നിന്റെ നാവിൽ ആക്കി എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാവിലൂടെ ഇത് പുറത്തു വരുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനം ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ നാവിലാക്കി നാം ഒരു മാധ്യമമായി ജനത്തോട് പറയുകയാണ്. ഇതെല്ലാം വരുന്ന ഇടം ദൈവത്തിൻ്റെ വചനമാണ്. കാൾബാത്ത് എന്ന ശ്രേഷ്ഠനായ ദൈവശാസ്ത്രജ്ഞൻ തൻ്റെ പുസ്തകമായ ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ എന്ന പുസ്തകത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഞാനിവിടെ ഇംഗ്ലീഷിൽ വായിക്കാം. ദ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ എന്ന കാൾബാത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഈസ് ദ പ്രീച്ചർ is to speak for God, if the preacher is to speak for God, he must of necessity go to the place where God has spoken most clearly. And thodarna ingane parayunu, preaching is the word of God which he himself has spoken, that God himself has spoken. But he makes use, according to his good pleasure, of the ministry of a man who speaks to his fellow men in God's name by means of a passage from the scripture. Such a man fulfills the vocation to which the church has called him, and through his ministry the church is obedient to the mission entrusted to her. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം പറഞ്ഞ, സംസാരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം തന്നെയാണ് പ്രസംഗം. എന്നാൽ ദൈവം തൻ്റെ തിരുഹിത പ്രകാരം ചില മനുഷ്യരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ദൈവസഭ ആ ശുശ്രൂഷയെ, ആ വചനത്തെ അനുസരണത്തോടെ കൈക്കൊള്ളുന്നു. ഇതാണ് പ്രസംഗത്തിൽ നടക്കുന്നത്. പ്രസംഗകൻ വിളിച്ചു പറയുന്ന പ്രസംഗം പ്രസംഗകന്റെ പ്രസംഗമല്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ മെസ്സേജ്, പ്രസംഗകന്റെ സന്ദേശം ഓൾറെഡി ഉള്ള ഒരു സന്ദേശമാണ്. പ്രസംഗകൻ പുതുതായി കണ്ടുപിടിക്കുന്ന ഒരു സന്ദേശമല്ല പ്രസംഗകൻ പ്രസംഗിക്കുന്ന സന്ദേശം. ഇതൊരു ഗിവൺ മെസ്സേജാണ്, ഓൾറെഡി നൽകപ്പെട്ട സന്ദേശമാണ്. അപ്പൊ സന്ദേശത്തിന് വേണ്ടി നാം തപ്പി നടക്കേണ്ട, അഥവാ സന്ദേശം നാം തന്നെ കണ്ടുപിടിക്കേണ്ടിയ വിഷമകത നമുക്കില്ല. ഓൾറെഡി നൽകപ്പെട്ടതാണ് സന്ദേശം. ആയതിനാൽ ഒരൊറ്റ പ്രസംഗകനും അവൻ്റെ പ്രസംഗത്തിൻ്റെ ക്രെഡിറ്റ് അവന് തന്നെ പോകുവാൻ പാടില്ല. കാരണം ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം, നൽകപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശം നമ്മുടെ വഴിയായി, വാക്കിനാൽ, നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് പോകുന്നുവെന്നേ ഉള്ളൂ. പ്രസംഗകന്റെ ജോലി പ്രസംഗം അവനാൽ തന്നെ ഉണ്ടാക്കുകയെന്നല്ല, നൽകപ്പെട്ടിരിക്കുന്ന വചനം അത് ഇന്റർപ്രറ്റ് ചെയ്യണം, അത് വ്യാഖ്യാനിക്കണം, അത് അപ്ലൈ ചെയ്യണം, അത് ഇല്ലസ്ട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കണം, അത് മനസ്സിലാക്കി കൊടുക്കണം, അത് നന്നായി വ്യാഖ്യാനിക്കണം, അത് തെറ്റുകൂടാതെ പറയണം. അല്ലാതെ ഒരു മെസ്സേജ് ഇൻവെന്റ് ചെയ്യുക എന്നത് പ്രസംഗകന്റെ ജോലിയല്ല എന്ന് നാം മനസ്സിലാക്കണം. തിരുവചനം നാം പഠിക്കുമ്പോൾ ആഗമാനം നാം പഠിക്കുമ്പോൾ ഏതൊരു സന്ദേശകനാണെങ്കിലും അവൻ്റെ എല്ലാം സന്ദേശത്തിൻ്റെ സിരാകേന്ദ്രം, സ്രോതസ്, അഥവാ പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റ് എന്താ എന്നത് അടുത്ത ക്ലാസ്സിൽ നാം വിശദമായിട്ട് പഠിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ടെക്സ്റ്റ് എന്തെന്ന് ചോദ്യം, ഒരു പ്രസംഗകൻ പ്രസംഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേദഭാഗത്തെ നാം ടെക്സ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ടെക്സ്റ്റ് ഏത് കാലഘട്ടത്തിലുള്ള ഏത് പ്രസംഗനാണെങ്കിലും അവൻ്റെ ടെക്സ്റ്റ് അത് വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു പ്രീച്ചർ ഈസ് ഓൺലി എ സ്റ്റിവാർഡ്, ഒരു പ്രസംഗകൻ ഒരു കാര്യവിചാരകൻ മാത്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒറാക്കൾ, ദ ഒറാക്കൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആ ദൈവിക അരുളപ്പാട് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവിചാരകൻ മാത്രമാണ് പ്രസംഗകൻ. അവൻ ആ സന്ദേശത്തെ പരിപാലിക്കുക മാത്രമല്ല, അത് തെറ്റുകൂടാതെ സൂക്ഷിച്ച്, അത് തെറ്റുകൂടാതെ വിളംബരം ചെയ്യേണ്ടിയ ഉത്തരവാദിത്വം ഈ പ്രസംഗകനാണുള്ളത്. 1 കൊരിന്ത്യർ 4:1-2, റോമലേഖനം 3:2 എന്നീ ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്ക് ഇതിൻ്റെ തെളിവുകൾ കാണാം. പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ദൈവിക സന്ദേശങ്ങളുടെ ചരിത്രം പഠിച്ചാൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശുവും അപ്പോസ്തലന്മാരുമെല്ലാം തങ്ങളുടെ പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും പഴയ നിയമത്തിലെ ഉദ്ധരണികൾ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥമെന്ത്? നമുക്ക് മുൻപാകെ ദൈവം യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും കാണിച്ചു തന്ന മാതൃക പ്രസംഗങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ 100% അധികാരപ്പെടുത്തിയിട്ടുള്ളത് അഥവാ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാകണം എന്നത്രേ. അപ്പോൾ വേദപുസ്തകമാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രാഥമിക അഥവാ ആധികാരിക സ്രോതസ്. ഉത്തമ ഉദാഹരണങ്ങളാണ് സ്തേഫാനോസിൻ്റെയും പത്രോസിൻ്റെയും പ്രസംഗങ്ങളും മറ്റും. സ്തേഫാനോസ് ഇസ്രയേലിൻ്റെ ചരിത്രം മുഴുവനും വേഗത്തിലൊന്ന് ഓടിച്ച് പറയുകയാണ്, ഒന്നും വിട്ടുകളയാതെ യഹൂദ ജനതയ്ക്ക് മുൻപാകെ പറയുകയാണ്. തൻ്റെ അഭിപ്രായമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനത്തെ അധികാരപ്പെടുത്തി. പത്രോസ് കൂടി വന്ന 100 ആൾക്കാരോട് വിളിച്ചു പറയുന്നത് ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണം എന്നത്രേ. അപ്പോൾ വചനത്തെ അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രസംഗം. രണ്ടാമതായി, ദ റീസൺ ഫോർ യൂസിങ് ദ ബൈബിൾ ഫോർ ക്രിസ്ത്യൻ പ്രീച്ചിങ്. ക്രിസ്തീയ പ്രസംഗത്തിന് ദൈവത്തിൻ്റെ വചനത്തെ എന്തുകൊണ്ടാണ് സ്രോതസ്സായിട്ട് നാം ഉപയോഗിക്കേണ്ടത്? 1, ദൈവത്തിൻ്റെ വചനമാണ് ഗോഡ്സ് മെസ്സേജ്. ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ വചനമാണ്. There is tremendous power in the word of God. ദൈവത്തിൻ്റെ വചനത്തെ നാം സ്രോതസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം അത് ദൈവത്തിൻ്റെ സന്ദേശമായതുകൊണ്ടും ആ സന്ദേശത്തിൽ വലിയ ശക്തിയുണ്ട്. ഈ വചനത്തിന് വളരെ പ്രത്യേകതകളുണ്ട് പ്രിയമുള്ളവരെ, ശക്തിയുണ്ട്. 1, this word can effect conversion. രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ശക്തി ഈ വചനത്തിലുണ്ട്. അതുകൊണ്ടാണ് വചനത്തെ നമ്മുടെ പ്രസംഗത്തിന് അടിസ്ഥാനമാക്കി നാം ഉപയോഗിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1:21, 1 Petros 1:23, 1 Corinthians 1:21 ഈ വാക്യങ്ങൾ. ഇവിടെ സമയക്കുറവുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കേൾവിക്കാർ ദയവായി ഈ ഭാഗങ്ങൾ വായിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. 2, രൂപാന്തരം വരുത്തുവാൻ ഈ വചനത്തിന് ശക്തി ഉള്ളതുപോലെ ഈ വചനത്തിന് ഒരു വ്യക്തിയെ ആ ക്രിസ്തീയ പക്വതയിലേക്ക് നടത്തുവാനുള്ള ശക്തി ഈ വചനത്തിലുണ്ട്. 1 Petros 2 നാം അത് കാണുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ആധികാരിക ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നത്? അടുത്തതായി, ഈ വചനത്തിന് സാങ്ക്ടിഫൈ ചെയ്യുവാനുള്ള ശക്തി ഉണ്ട്. ദ വേർഡ് ഓഫ് ഗാഡ് ഹാസ് എ സാങ്ക്ടിഫൈങ് പവർ. മനുഷ്യനെയും മനുഷ്യൻ്റെ ജീവിതത്തെയും അവൻ്റെ ആത്മാവിനെയും സമൂലമായി ശുദ്ധീകരിക്കുവാനുള്ള വചനം. വചനത്താലും പരിശുദ്ധാത്മാവിനാലും ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നാം ആധികാരികമായിട്ട് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിൽ സോറി, എൻ്റെ റെഫറൻസ് അവിടെ തെറ്റിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പ്രകാലെ അത് ഞാൻ ചേർക്കുവാൻ ശ്രമിക്കാം, ക്ഷമിക്കണം. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ശക്തിയുണ്ട്. നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിന് ഉണ്ട്. ഐ എം സോറി, എനിക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യം ലഭിച്ചിരിക്കുകയാണ്, അത് ഞാൻ ചേർക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിന് സാങ്ക്ടിഫൈ ചെയ്യാൻ, ശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണത്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവി എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തെ എന്തുകൊണ്ടാണ് നാം സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അടുത്ത കാരണം, ദ വേർഡ് ഓഫ് ഗോഡ് കീപ്സ് അസ് ഫ്രം സിൻ. നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുള്ളത് കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ പ്രസംഗത്തിന്റെ ആധികാരിക ഗ്രന്ഥമായിട്ട് നാം ഉപയോഗിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് അകറ്റുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ലോകത്ത് ചരിത്രം കണ്ട ഏറ്റവും വലിയ ശുശ്രൂഷകരിൽ ഒരാളായ അഥവാ വലിയ റിഫോർമേഷന്, വലിയ നവീകരണത്തിന് കാരണക്കാരനായ ജോൺ വെസ്ലി താൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അഥവാ കോളേജിലേക്ക് പഠനത്തിനായി കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ അമ്മ താൻ വളരെ അധ്വാനം കഴിച്ച് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി അന്ന് വളരെ വിലപ്പെട്ട വേദപുസ്തകത്തിന്റെ ഒരു കോപ്പി കൈക്കലാക്കി തൻ്റെ മകന് ഒരു സമ്മാനം പോലെ കൊടുത്തിട്ട് പറഞ്ഞു: യങ് മേൻ, ഈദർ ദിസ് ബുക്ക് വിൽ കീപ് യു അവേ ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ് യു അവേ ഫ്രം ദിസ് ബുക്ക്. മോനെ, ഒന്നുകിൽ പാപം നിന്നെ ഈ വചനത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ ഈ വചനം പാപത്തിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തും. അപ്പോൾ പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്തുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുള്ളത് കൊണ്ട് നാം പാപപങ്കുലമായ ലോകത്തിൽ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആധികാരിക ഗ്രന്ഥം ദൈവത്തിന്റെ വചനമായിരിക്കണം. എന്തുകൊണ്ടാണ് വചനത്തെ നമ്മൾ ആധികാരികമായി ഉപയോഗിക്കുന്നത്? അടുത്ത കാരണം, ദ വേർഡ് ഓഫ് ഗോഡ് റിവീൽസ് ദ ഹിഡൻ തിങ്സ് ഓഫ് ഹാർട്ട്. ഹൃദയത്തിലെ നിഗൂഢ രഹസ്യങ്ങളെ പോലും വെളിപ്പെടുത്തുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അഥവാ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് രൂപാന്തരം വരുത്തുവാനുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുവാനുള്ള ശക്തി, എബ്രായ 4:12, നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. മനുഷ്യന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും മനുഷ്യനെ ചലനം സൃഷ്ടിപ്പാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റുമ്പോൾ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുവാനുള്ള ശക്തി ആ വചനത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അടുത്തതായിട്ട്, ദൈവത്തിന്റെ വചനത്തെ നാം ആധികാരികമായ ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുവാൻ കാരണം യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം നാളുകൾ കഴിഞ്ഞാലും ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. അവിടെ നാം വായിക്കുന്ന എൻ്റെ വായിൽ നിന്ന് വരുന്ന എൻ്റെ വചനമായിരിക്കും അത് അയച്ച കാര്യം സാധിച്ചിട്ടേ മടങ്ങൂ എന്നതാണല്ലോ ആ വേദഭാഗത്ത് നാം കാണുന്ന പ്രധാന ആശയം. അപ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് റിസൾട്ട് കണ്ടില്ലെങ്കിലും ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ജനം വലിയ ആവേശം കൊണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ വചനം മാത്രം പ്രസംഗിച്ചാൽ നമുക്കുള്ള ഒരു ഉറപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും വചനം ജീവനുള്ളതായതുകൊണ്ട് അത് ഹൃദയത്തിൽ രൂപാന്തരം വരുത്തി നാളുകൾ കഴിഞ്ഞാണെങ്കിലും ഈ വചനത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകാതെ കേൾവിക്കാരൻ ഹൃദയത്തിൽ ആ വചന രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കും. സോ ഇതിന് ജീവൻ സൃഷ്ടിക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിന് ഉണ്ട്. അടുത്തതായി ദൈവത്തിന്റെ വചനത്തെ നാം ആധികാരികമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ അടുത്ത കാരണം, ദ വേർഡ് ഓഫ് ഗോഡ് ഓൾവേസ് ഹാസ് എ സ്പിരിച്വൽ റെലവൻസ്. പ്രസംഗത്തിനെപ്പോഴും പ്രസംഗം ഒരു 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 ആത്മീയ ശുശ്രൂഷയായതുകൊണ്ട് എപ്പോഴും ആ ശുശ്രൂഷ ഒരു ആത്മീയ നിലവാരം പുലർത്തേണ്ടതായതുകൊണ്ടും ദൈവത്തിന്റെ വചനത്തെ നാം അതിൻ്റെ ആധികാരികമായിട്ട് ഉപയോഗിക്കണം. നാം നമ്മുടെ വാക്കുകളും ചിന്തകളും ആലോചനകളും പറയുമ്പോൾ ഇറ്റ് ഈസ് എ വേസ്റ്റേജ് ഓഫ് ടൈം. അതൊരു പക്ഷെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നതായിരിക്കാം. എന്നാൽ അതിന് ആത്മീയമായ പരിവേഷം ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായും ആ പ്രസംഗം ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അടുത്ത കാരണം, ദ പ്രീച്ചർ ഹു യൂസസ് ദ ബൈബിൾ വിൽ ഓൾവേസ് ബി ഗ്രോയിങ് ഇൻ ഗ്രേസ് ആൻഡ് ഇൻ നോളജ്. ദൈവത്തിന്റെ വചനത്തെ പഠിക്കുകയും ദൈവത്തിന്റെ വചനത്തെ അധികാരപ്പെടുത്തി പ്രസംഗിക്കുകയും ചെയ്യുന്ന പ്രസംഗകൻ എപ്പോഴും അവന്റെ അറിവിലും ദൈവകൃപയിലും വർദ്ധിച്ചു വരുന്നവൻ ആയിരിക്കും. നമ്മുടെ വളർച്ച ദൈവകൃപയിലായിരിക്കണം, നമ്മുടെ വർദ്ധനവ് ദൈവിക ജ്ഞാനത്തിലായിരിക്കണം. അതിന് ഏറ്റവും സഹായകരമാകുന്നത് ദൈവവചനത്തിന്റെ ഉപയോഗമാണ്. അടുത്ത കാരണം, ദ വേർഡ് ഓഫ് ഗോഡ് addresses all kinds of needs, physical, spiritual, emotional needs of a person. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഒരു മനുഷ്യന്റെ ശാരീരിക, മാനസിക, ആത്മീക, വൈകാരിക, കുടുംബപര, സാമ്പത്തിക, പാപപര എല്ലാ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യുവാൻ കഴിയുന്ന ശക്തി ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ സകല സംസ്കാരങ്ങളും ഉത്ഭവിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ വചനം ഉത്ഭവിച്ചത് കൊണ്ട് എല്ലാ സംസ്കാരങ്ങളിലുമുള്ള എല്ലാ വിധത്തിലും നിലവാരത്തിലുമുള്ള ജനങ്ങളെ സന്ധിക്കുവാനും സ്വാധീനിക്കുവാനുമുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. അപ്പോൾ നാം എവിടെ പ്രസംഗിക്കുന്നു എന്ന് നാം ഭയപ്പെടേണ്ട, ഏത് ഗ്രൂപ്പിനോട് പ്രസംഗിക്കുന്നു എന്ന് ഭയപ്പെടേണ്ട, കേൾവിക്കാരുടെ വിഷയങ്ങളും ഭാരങ്ങളും എന്തെന്ന് നാം ഭയപ്പെടേണ്ട. കാരണം നാം പ്രസംഗിക്കുന്ന വചനത്തിന് എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അടുത്തതായിട്ട്, ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുന്ന ഒരുവന് ഏത് വിഷയത്തെയും നേരിടുവാൻ കഴിയും. ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിലും ഏറ്റവും സൗമ്യതയുടെ ഭാഷയിലും ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ, എത്ര വിഷമകരമായ വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ ദൈവവചനത്തിന്റെ സഹായത്താൽ സാധിക്കും എന്നതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ആധികാരികമായിരിക്കണം. അടുത്തതായി, ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാൽ നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാലും കേൾക്കുന്ന പ്രസംഗം കേൾവിക്കാരുടെ ഉള്ളത്തിലിരുന്ന് ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. ദ മെസ്സേജ് വിൽ സ്റ്റേ വിത്ത് ദ ഹിയറേഴ്സ്. അടുത്ത കാരണം, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ വചനത്തെ മാത്രം അധികാരപ്പെടുത്തി പ്രസംഗിക്കുന്ന ഒരുവന് വചനം നൽകുന്ന ഒരു ആധികാരികതയുണ്ട്. കാരണം അവൻ അവന്റെ സ്വന്തം വാക്കുകളല്ലോ പറയുന്നത്. നമ്മുടെ സ്വന്തം വാക്കുകളെയും അഭിപ്രായങ്ങളെയും ആർക്കും എതിർക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ആർക്കും അതിനെ എതിർക്കുവാൻ കഴിയുന്നില്ല എന്ന് തന്നെയല്ല, നമ്മുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ആധികാരികതയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. When we use the scripture, we allow God to speak. ദൈവത്തിന്റെ വചനം പറയുമ്പോഴെല്ലാം നാം പിന്നിൽ നിൽക്കുകയും ദൈവം നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ സ്വന്തം അഭിപ്രായത്തിലേക്ക് നാം വരുമ്പോൾ നാം സംസാരിക്കുകയും ദൈവത്തിന് അവിടെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യുകയാണ്. സോ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരുവൻ എപ്പോഴും ദൈവത്തെയാണ് മുന്നിൽ നിർത്തുന്നത്, ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവവചനം നമ്മുടെ പ്രസംഗത്തിന്റെ സ്രോതസ്സായിരിക്കേണ്ടത്? അടുത്ത കാരണം, സെൽഡം ക്യാൻ യു ബി റോങ് വെൻ യു പ്രീച്ച് ദ വേർഡ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ വരുവാനുള്ള സാധ്യതകൾ തുല്യവും ഇല്ല. സ്വന്തം അഭിപ്രായം പറയുമ്പോഴോ സംസ്കാരത്തെ പറ്റി പറയുമ്പോഴോ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോഴോ ഈവൻ അനുഭവത്തെ പറ്റി പറയുമ്പോഴോ നമുക്ക് തെറ്റിപ്പോകാം. എന്നാൽ തെറ്റുകൂടാതെ ദൈവത്തിന്റെ വചനം നമുക്ക് എപ്പോഴും പ്രസംഗിക്കുവാനും കഴിയും. അപ്പോൾ തെറ്റുമോ എന്ന ഭയം നമുക്ക് വേണ്ട, കാരണം ദൈവത്തിന്റെ വചനമാണ് നാം പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ നമ്മുടെ പ്രസംഗത്തിന് ആധികാരിക ഗ്രന്ഥവും സ്രോതസ്സും ആക്കണം എന്ന് പറയുന്നതിന്റെ ഒടുവിലത്തെ ഒരു കാരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബിക്കോസ് ഇറ്റ് പ്ലീസസ് ഗോഡ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന അത്രത്തോളം ദൈവത്തിന് പ്രസാദം വരുന്ന മറ്റൊരു കാര്യമില്ല. നാം കഥകൾ പറഞ്ഞാൽ, നാം മനോഹരമായി പറഞ്ഞാൽ, നാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലെ പറഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവദിനം പ്രസംഗിക്കുമ്പോൾ ദൈവത്തെ നാം ഉയർത്തുന്നു. ദൈവദിനം പ്രസംഗിക്കുമ്പോൾ ദൈവനാമത്തെ നാം ഉയർത്തുന്നു. ദൈവത്തിന് അതുകൊണ്ട് മഹത്വം വരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യപ്പെടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ഹൃദയങ്ങളിൽ രൂപാന്തരം വരുന്നു. ദൈവം അതിൽ പ്രസാദിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസംഗത്തിന്റെ ഉറവിടം എന്താണ്? ഒന്നാമതായി നാം കണ്ടു, അത് ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമതായിട്ട് നാം കണ്ടത് എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നാം പ്രസംഗത്തിന്റെ ഉറവിടമായിട്ട് ഉപയോഗിക്കണം. അതിന്റെ വിവിധ കാരണങ്ങളാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാമതായി, ഇത് ദൈവത്തിന്റെ സന്ദേശമായതുകൊണ്ട്. ദൈവത്തിന്റെ സന്ദേശം പ്രസംഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നാം പറഞ്ഞു. ഒന്ന്, ഹൃദയത്തിൽ രൂപാന്തരം വരും. രണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ പക്വതയിലേക്ക് ഒരുവൻ വളർത്തപ്പെടും. മൂന്ന്, കേൾവിക്കാരന്റെ ഹൃദയത്തിലും ആത്മാവിലും ശുദ്ധീകരണ പ്രക്രിയ നടക്കും. നാല്, കേൾവിക്കാരനെ ദൈവത്തിന്റെ വചനം പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും. അഞ്ച്, ഹൃദയത്തിലെ നിഗൂഢ രഹസ്യങ്ങളെ പോലും വെളിപ്പെടുത്തുവാനുള്ള ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ആറ്, ഇത് ഏത് കാരണത്തിനായി അയക്കപ്പെട്ട സന്ദേശമാണോ ആ ഉദ്ദേശം തികച്ചെടുക്കുവാനുള്ള ശക്തി ഈ വചനത്തിനുണ്ട്. ദൈവവചനത്തെ ആധികാരികതയായിട്ട് എന്തുകൊണ്ട് നാം ഉപയോഗിക്കണമെന്ന് മറ്റു ചില കാരണങ്ങളോടെ പറഞ്ഞു. എപ്പോഴും ഇതിന് ആത്മീയ ശുശ്രൂഷയുടെ പരിവേഷം നൽകും, അഥവാ ശുശ്രൂഷയിൽ ആത്മീയ അനുഭവം ഉണ്ടാകും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ. ദൈവവചനം പ്രസംഗിക്കുന്നവന് കൃപയിലും ജ്ഞാനത്തിനും വളരുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളെ സന്ധിക്കുവാൻ ദൈവവചനത്തിന് കഴിയും. ഏതുവിധ വിഷയവും കൈകാര്യം ചെയ്യുവാൻ ദൈവവചനത്തിന് കഴിയും. കേൾവിക്കാരന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം എപ്പോഴും സ്ഥാനം പിടിക്കും. പ്രസംഗകന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വചനം ആധികാരികത നൽകും. തെറ്റുവാനുള്ള സാധ്യത കുറവാണ്. ഒടുവിലായി, ദൈവവചനം പ്രസംഗിക്കുക എന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഈ മൂന്ന് ക്ലാസ്സുകളെ ശ്രവിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. അടുത്ത ക്ലാസ്സിന് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ ക്ലാസ്സിലൂടെ നമുക്ക് തമ്മിൽ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.